ഓം ശാന്തി. 29/5/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ താവളത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ ബാബയിലൂടെ രചയിതാവിനെയും രചനയെയും അറിഞ്ഞു. അതിനാൽ സന്തോഷത്താൽ രോമാഞ്ചമുണ്ടാകണം. ചോദ്യം: ബാബ ഈ സമയം നിങ്ങളുടെ അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നമ്മൾ അലങ്കരിച്ചവരായി വിഷ്ണുപുരിയിലേക്ക്, അതായത് അമ്മായി അച്ഛന്റെ വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ ഈ ജ്ഞാനത്താൽ അലങ്കരിക്കപ്പെട്ട് വിശ്വത്തിന്റെ മഹാരാജ മഹാറാണിയായി മാറുന്നു. ഇപ്പോൾ സംഗമയുഗത്തിലാണ് ബാബ ടീച്ചറായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതൃഗ്രഹത്തിൽ നിന്നും അമ്മായി അച്ഛന്റെ ഗ്രഹത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഗീതം അങ്ങനെ ആ ദിനം ഇന്ന് വന്നെത്തി. ഓം ശാന്തി. മധുരമധുരമായ സ്വീറ്റ് ചിൽഡ്രൻ, മധുരമധുരമായ കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടികൾ, ഗീതം കേട്ടല്ലോ. പകുതി കൽപ്പമായി നമ്മൾ ഏത് പ്രിയതമനെയാണോ ഓർമ്മിച്ചിരുന്നത്, അവസാനം ആ പ്രിയതമനെ ലഭിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ. നമ്മൾ പകുതി കൽപ്പമായി ഭക്തി ചെയ്യുന്നു. പ്രിയതമനായ ബാബയെ വിളിക്കുകയാണെന്ന് ലോകത്തിലുള്ളവർക്ക് അറിയുകയില്ല. നമ്മൾ പ്രിയതമകളാണ്, ബാബ പ്രിയതമനാണ്. ഇതാർക്കും അറിയുകയില്ല. ബാബ പറയുകയാണ്, രാവണൻ നിങ്ങളെ തികച്ചും തുച്ഛബുദ്ധികളാക്കി മാറ്റിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഭാരതവാസികളെ, നിങ്ങൾ ദേവീ ദേവതകളായിരുന്നു, ഇതും മറന്നുപോയിരിക്കുകയാണ്. അതിനാൽ തുച്ഛബുദ്ധിയായില്ലേ? തന്റെ ധർമ്മം മറന്നുപോകുക, ഇതാണ് തുച്ഛബുദ്ധികളുടെ ജോലി. ഇതിപ്പോൾ കേവലം നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നമ്മൾ ഭാരതവാസികൾ സ്വർഗവാസികളായിരുന്നു. ഈ ഭാരതം സ്വർഗമായിരുന്നു, കുറച്ചു സമയത്തേക്ക് മാത്രം. 1250 വർഷം സതിയുഗമായിരുന്നു. 1250 വർഷം രാമരാജ്യം. ആ സമയം വളരെയധികം സുഖമായിരുന്നു. സുഖം ഓർമ്മിച്ച് രോമാഞ്ചമുണ്ടാകണം. സത്യുഗം ത്രേത, ഇത് കഴിഞ്ഞുപോയി. സത്യുഗത്തിന്റെ ആയുസ്സെത്രയാണ്, ഇതുപോലും ആർക്കും അറിയുകയില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എങ്ങനെയുണ്ടാകുന്നു? ഇപ്പോൾ ബാബ വന്ന് മനസ്സിലാക്കി തരികയാണ്, നിങ്ങളെ മായ എത്ര തുച്ഛബുദ്ധിയാക്കിയിരിക്കുന്നു. ലോകത്തിൽ ആരും തങ്ങളെ തുച്ഛബുദ്ധിയെന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇന്നലെ തുച്ഛബുദ്ധികളായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ബാബ ഇത്രയും ബുദ്ധി നൽകിയിരിക്കുന്നു. രചയിതാവിന്റെയും രചനയുടെയും ആദിമധ്യ അന്ത്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ അറിഞ്ഞിരുന്നില്ല, ഇന്ന് അറിയുന്നു. എത്ര അറിയുന്നുവോ അത്രയും സന്തോഷത്താൽ രോമാഞ്ചമുണ്ടാകും. പിന്നീട് നമ്മൾ നമ്മുടെ വാസസ്ഥലത്ത് എത്തിച്ചേരുന്നു. ബാബ നമുക്ക് സ്വർഗത്തിന്റെ രാജ്യഭാഗ്യം നൽകിയിരുന്നു, പിന്നീട് നമ്മളത് നഷ്ടപ്പെടുത്തി. ഇപ്പോൾ നമ്മൾ പതീതരായി മാറിയിരിക്കുന്നു. സത്യുഗത്തെ പതീതമെന്ന് പറയില്ല, അത് പാവന ലോകമാണ്. പതീത പാവന വരൂ എന്ന് മനുഷ്യർ പറയുന്നു. രാവണ രാജ്യത്തിൽ ഉയർന്ന പാവനരായി ആരും തന്നെ ഉണ്ടാവുകയേയില്ല. ഉയർന്നതിലും ഉയർന്ന ബാബയുടെ കുട്ടികളായി മാറിയെങ്കിൽ ഉയർന്നതായി മാറും. നിങ്ങൾ കുട്ടികൾ ബാബയെ അറിയുന്നു, അതും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച്. അതിരാവിലെ എഴുന്നേറ്റ് തന്റെ ഹൃദയത്തോട് ചോദിക്കൂ, അമൃതവേള സമയം വളരെ നല്ലതാണ്. അതിരാവിലെ അമൃതവേളയിൽ എഴുന്നേറ്റ് ഈ ചിന്തനം ചെയ്യൂ, ബാബ നമ്മുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്. അല്ലയോ ഗോഡ് ഫാദർ, അല്ലയോ പരമപിതാവേ എന്നെല്ലാം പറയുകയും ചെയ്യുന്നു. ഹേ ഭഗവാനെ എന്ന് ആരെയാണ് ഓർമ്മിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം. ഇപ്പോൾ നമുക്ക് ആ ഭഗവാനെ ലഭിച്ചിരിക്കുന്നു. നമ്മൾ വീണ്ടും പരിധിയില്ലാത്ത സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. അത് ലൗകിക അച്ഛനാണ്. ഇത് പരിധിയില്ലാത്ത അച്ഛനാണ്. നിങ്ങളുടെ ലൗകിക അച്ഛനും ആ പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ അച്ഛന്മാരുടെയും അച്ഛൻ പതികളുടെയും പതി ബാബയാണ്. ഇതും ഭാരതവാസികൾ തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഞാൻ അച്ഛന്മാരുടെയും അച്ഛൻ പതിമാരുടെയും പതി ആകുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അച്ഛനുമാണ്. നിങ്ങൾ മക്കളായിരിക്കുന്നു. ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങളെ വിഷ്ണുപുരി, അതായത് അമ്മായിയച്ഛന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇത് നിങ്ങളുടെ പിതൃഗ്രഹമാണ്. പിന്നീട് അമ്മായിയച്ഛന്റെ വീട്ടിലേക്ക് പോകും. നമ്മളെ വളരെ നന്നായി അലങ്കരിച്ചു പോകുമെന്ന് കുട്ടികൾക്ക് അറിയാം. ഇപ്പോൾ നിങ്ങൾ പിതൃഗ്രഹത്തിലാണല്ലോ. നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ ഈ ജ്ഞാനം കൊണ്ട് അലങ്കരിച്ച് വിശ്വത്തിന്റെ മഹാരാജാവും മഹാറാണിയും ആകുന്നു. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് തന്നെ വിശ്വത്തിന്റെ അധികാരി ആവുന്നതിനാണ്. സത്യുഗമായിരുന്നപ്പോൾ നിങ്ങൾ ഭാരതവാസികൾ തന്നെയാണ് വിശ്വത്തിന്റെ അധികാരികളായിരുന്നത്. നമ്മൾ വിശ്വത്തിന്റെ അധികാരികളാണെന്ന് നിങ്ങൾക്കിപ്പോൾ പറയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, ഭാരതത്തിന്റെ അധികാരി കലിയുഗിയാണ്. നമ്മളാണെങ്കിൽ സംഗമയുഗിയാണ്. പിന്നീട് നമ്മൾ സത്യുഗത്തിൽ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരിയായി മാറും. ഈ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ വരണം. വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നൽകുന്നയാൾ വന്നിരിക്കുകയാണ് എന്നറിയാം. ഇപ്പോൾ സംഗമയുഗത്തിൽ ബാബ വന്നിരിക്കുകയാണ്. ഞാൻ ദാതാവ് ഒരേയൊരു ബാബയാണ്. ബാബയെ അല്ലാതെ വേറെ ഒരു മനുഷ്യനെയും ഞാൻ ദാതാവെന്ന് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ബാബയുടെ അടുത്ത് ഇങ്ങനെയുള്ള ജ്ഞാനമുണ്ട്. അതിലൂടെ മുഴുവൻ വിശ്വത്തിന്റെയും സദ്ഗതി ഉണ്ടാകുന്നു. തത്വസഹിതം എല്ലാവരുടെയും സദ്ഗതി ഉണ്ടാകുന്നു. മനുഷ്യരുടെ അടുത്ത് സദ്ഗതിയുടെ ജ്ഞാനമില്ല. ഈ സമയം മുഴുവൻ ലോകവും തത്വസഹിതം തമോ പ്രധാനമാണ്. ഇതിൽ ജീവിക്കുന്നവരും തമോ പ്രധാനമാണ്. പുതിയ ലോകമാണ് സത്യയുഗം. അതിൽ ജീവിക്കുന്നവരും ദേവതകളായിരുന്നു. പിന്നീട് രാവണൻ വിജയം പ്രാപ്തമാക്കി. ഇപ്പോൾ ബാബ വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങൾ ബാബ്ദാദയുടെ കൂടെ പോകുന്നുവെന്ന് നിങ്ങൾ കുട്ടികൾ പറയുന്നു. ബാബ നമുക്ക് ദാദയിലൂടെ സ്വർഗത്തിന്റെ ചക്രവർത്തിയുടെ സമ്പത്ത് നൽകുന്നു. ബാബ സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകും. വേറെന്ത് നൽകും? നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലിത് വരണമല്ലോ. പക്ഷെ മായ മറപ്പിക്കുന്നു. സ്ഥായിയായ സന്തോഷം നിലനിൽക്കാൻ അനുവദിക്കുന്നില്ല. ആരാണോ നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അവരെ ഉയർന്ന പദവി നേടൂ. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പാടാറുമുണ്ട്. തിരിച്ചറിയുന്നത് ഒരേ ഒരു തവണ ആണല്ലോ. എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ ഒന്നാണ്. ആ സർവാത്മാക്കളുടെയും അച്ഛൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എല്ലാവർക്കുമൊന്നും കാണാൻ സാധിക്കില്ല. അസംഭവ്യമാണ്. ബാബ പഠിപ്പിക്കാനാണ് വരുന്നത്. നിങ്ങളും എല്ലാവരും ടീച്ചർമാരാണ്. ഗീതാ പാഠശാല എന്ന് പറയാറുണ്ടല്ലോ. ഈ വാക്കും സാധാരണമാണ്. കൃഷ്ണൻ ഗീത കേൾപ്പിച്ചുവെന്ന് പറയുന്നു. ഇപ്പോൾ ഇത് കൃഷ്ണന്റെ പാഠശാലയൊന്നുമല്ല. കൃഷ്ണന്റെ ആത്മാവ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യുഗത്തിൽ ആരെങ്കിലും ഗീതാ പാഠശാലയിൽ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുമോ? കൃഷ്ണൻ സത്യുഗത്തിൽ ഉണ്ടായിരിക്കും. പിന്നീട് 84 ജന്മങ്ങൾ എടുക്കുന്നു. ഒരു ശരീരം പോലും അടുത്ത ജന്മത്തെ ശരീരം പോലെ ആയിരിക്കില്ല. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഓരോ ആത്മാവിലും തന്റെ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിരിക്കുന്നു. ഒരു സെക്കൻഡ് പോലും അടുത്ത സെക്കൻഡിനെ പോലെ ആയിരിക്കില്ല. 5000 വർഷം നിങ്ങൾ പാർട്ട് അഭിനയിക്കുന്നു. ഒരു സെക്കൻഡിന്റെ പാർട്ട് അടുത്ത സെക്കൻഡിനെ പോലെ ആവുക സാധ്യമല്ല. വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഡ്രാമയാണല്ലോ, പാർട്ട് ആവർത്തിക്കപ്പെടുന്നു. ബാക്കി എല്ലാ ശാസ്ത്രങ്ങളും ഭക്തി മാർഗത്തിലേതാണ്. പകുതി കൽപ്പം ഭക്തി നടക്കുന്നു, പിന്നീട് ഞാൻ വന്ന് എല്ലാവർക്കും സദ്ഗതി നൽകുന്നു. 5000 വർഷങ്ങൾക്ക് മുൻപ് രാജ്യം ഭരിച്ചുവെന്ന് നിങ്ങൾക്കറിയാം. സദ്ഗതിയിലായിരുന്നു, ദുഃഖത്തിന്റെ പേര് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ദുഃഖം തന്നെ ദുഃഖമാണ്. ഇതിനെ ദുഃഖധാമം എന്ന് പറയപ്പെടുന്നു. ശാന്തിധാമം, സുഖധാമം, പിന്നെ ദുഃഖധാമം. വന്ന് ഭാരതവാസികൾക്ക് തന്നെയാണ് സുഖധാമത്തിന്റെ വഴി പറഞ്ഞു തരുന്നത്. പിന്നെ ഓരോ കൽപ്പം ബാബയ്ക്ക് വരേണ്ടി വരുന്നു. അനേകം പ്രാവശ്യം വന്നു, വന്നുകൊണ്ടിരിക്കും. ഇതിന് അവസാനമുണ്ടാവുക സാധ്യമല്ല. നിങ്ങൾ ചക്രം കറങ്ങി ദുഃഖധാമത്തിൽ വരുന്നു, പിന്നെ എനിക്ക് വരേണ്ടി വരുന്നു. 84 ജന്മങ്ങളുടെ ചക്രം നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വന്നു. ഇപ്പോൾ ബാബയെ രചയിതാവാണെന്ന് പറയുന്നു. ഏതെങ്കിലും ഡ്രാമയുടെ രചയിതാവ് എന്നല്ല. രചയിതാവർത്ഥം ഈ സമയം വന്ന് സത്യയുഗം രചിക്കുന്നു. സത്യയുഗത്തിൽ ആർക്ക് രാജ്യമുണ്ടായിരുന്നു, പിന്നീട് നഷ്ടപ്പെടുത്തി, അവരെ തന്നെയാണിരുന്ന് പഠിപ്പിക്കുന്നത്. കുട്ടികളെ ദത്തെടുക്കുന്നു. നിങ്ങൾ എന്റെ കുട്ടികളാണല്ലോ. നിങ്ങളെ ഒരു സാധു സന്യാസിമാരും ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്നത് ഒരേ ഒരു ബാബയാണ്. ആരെയാണോ എല്ലാവരും ഓർമ്മിക്കുന്നത്, ആരെയാണോ ഓർമ്മിക്കുന്നത്, തീർച്ചയായും എപ്പോഴെങ്കിലും അവർ വരുമല്ലോ. എന്തുകൊണ്ടാണ് ഓർമ്മിക്കുന്നത് എന്നുപോലും ചിലർക്ക് അറിയുകയില്ല. അതിനാൽ തീർച്ചയായും പതിത പാവനനായ ബാബ വരുന്നു. പതിത പാവനനെ ഓർമ്മിക്കുന്നു. ഞങ്ങൾ ആത്മാക്കൾക്ക് വീണ്ടും സമ്പത്ത് നൽകൂ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഓർമ്മ വരുന്നു, ബാബ വന്നുകഴിഞ്ഞു, പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യും. അവർ വീണ്ടും തങ്ങളുടെ സമയത്തിൽ രജോ തമോയിലേക്ക് വരും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി, നമ്മൾ മാസ്റ്റർ നോളജ് ഫുൾ ആയി മാറുന്നു. ഒരേ ഒരു ബാബ മാത്രമാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നത്. സ്വയം ആകുന്നില്ല, അതുകൊണ്ട് ബാബയെ നിഷ്കാമ സേവാധാരി എന്ന് പറയുന്നു. ഞങ്ങൾ ഫലം ആഗ്രഹിക്കുന്നില്ല, നിഷ്കാമ സേവനം ചെയ്യുന്നുവെന്ന് മനുഷ്യർ പറയുന്നു. പക്ഷെ അങ്ങനെയല്ല. എങ്ങനെയാണോ സംസ്കാരമെടുത്ത് പോകുന്നത്, അതിനനുസരിച്ച് ജന്മം ലഭിക്കുന്നു. കർമ്മത്തിന്റെ ഫലം തീർച്ചയായും ലഭിക്കുന്നു. സന്യാസിമാരും ഗൃഹസ്ഥികളുടെ അടുത്ത് പുനർജന്മമെടുത്ത് പിന്നീട് സംസ്കാരത്തിനനുസരിച്ച് സന്യാസധർമ്മത്തിലേക്ക് പോകുന്നു. ബാബ യുദ്ധം ചെയ്യുന്നവരുടെയും ഉദാഹരണം നൽകുന്നു. പറയുന്നു, ഗീതയിൽ എഴുതിയിട്ടുണ്ട്, ആരാണോ യുദ്ധമൈതാനത്തിൽ മരിക്കുന്നത് അവർ സ്വർഗത്തിൽ പോകും. പക്ഷേ സ്വർഗത്തിന്റെയും സമയമാകണമല്ലോ. സ്വർഗം ലക്ഷക്കണക്കിന് വർഷമെന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം ബാബ എന്താണ് മനസ്സിലാക്കി തരുന്നത്, ഗീതയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന്. പറയുന്നു, ഭഗവാൻ ഉവാച ഞാൻ സർവവ്യാപിയാണ് എന്ന്. ബാബ പറയുകയാണ്, ഞാൻ എന്നെ തന്നെ എങ്ങനെ ഗ്ലാനി ചെയ്യും, ഞാൻ സർവവ്യാപി ആണെന്ന്. പട്ടിയിലും പൂച്ചയിലും എല്ലാം ഉണ്ടെന്ന്. എന്നെ ഞാൻ സാഗരൻ എന്നാണല്ലോ പറയുന്നത്. ഞാൻ പിന്നെ എങ്ങനെ എന്നെ ഇങ്ങനെ പറയും. എത്ര അസത്യമാണ്. ജ്ഞാനമാണെങ്കിൽ ആരിലും ഇല്ല. സന്യാസിമാരെയൊക്കെ വളരെ മാനിക്കുന്നു, കാരണം പവിത്രമാണ്. സത്യുഗത്തിൽ ഗുരുവൊന്നും ഉണ്ടായിരിക്കില്ല. ഇവിടെയാണെങ്കിൽ സ്ത്രീയോട് പറയുന്നു, നിങ്ങളുടെ പതി ഗുരുവും ഈശ്വരനുമാണ്, വേറെ ആരെയും ഗുരുവാക്കരുത്. സത്വപ്രധാന ഭക്തി ആയിരുന്നപ്പോഴായിരുന്നു അവരെല്ലാവരും മനസ്സിലാക്കി പോന്നിരുന്നത്. സത്യുഗത്തിൽ ഗുരു ഉണ്ടായിരുന്നില്ല. ഭക്തിയുടെ തുടക്കത്തിലും ഗുരുവുണ്ടായിരുന്നില്ല. പതി തന്നെയാണ് എല്ലാം, ഗുരു ഉണ്ടായിരുന്നില്ല. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലരാണെങ്കിൽ ബ്രഹ്മകുമാർ കുമാരിമാരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവർ സഹോദരി സഹോദരരാക്കി മാറ്റുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടിയാവുന്നത് നല്ലതല്ലേ? ബി കെ തന്നെയാണ് സ്വർഗത്തിന്റെ സമ്പത്ത് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബി കെ ആയിരിക്കുന്നു. ഞങ്ങൾ സഹോദരി സഹോദരന്മാരാണെന്ന് രണ്ടുപേരും പറയുന്നു. ശരീരത്തിന്റെ ബോധം, വികാരത്തിന്റെ ദുർഗന്ധം പുറത്തുപോകുന്നു. നമ്മൾ ഒരച്ഛന്റെ മക്കൾ, സഹോദരി സഹോദരർ, വികാരത്തിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും? ഇത് മഹാപാപമാണ്. ഈ പവിത്രമായി ഇരിക്കുന്നതിനുള്ള യുക്തി ഡ്രാമയിലുണ്ട്. സന്യാസിമാരുടേത് നിവൃത്തി മാർഗമാണ്. നിങ്ങൾ പ്രവൃത്തി മാർഗത്തിലുള്ളവരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മോശമായ ലോകത്തിന്റെ സമ്പ്രദായങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈ പഴയ ലോകം തന്നെ മറക്കണം. നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരികളായിരുന്നു. പിന്നീട് രാവണൻ എത്ര മോശമാക്കി മാറ്റിയിരിക്കുന്നു. ഇതും ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. ചിലർ പറയും, ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും ഞങ്ങൾ 84 ജന്മങ്ങൾ എടുക്കുന്നുവെന്ന്? 84 ജന്മങ്ങൾ എടുക്കുന്നു, ഇത് നമ്മൾ ശരിക്കും പറയുന്നതാണ്. 84 ജന്മങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ ഇവിടെ തുടരുക തന്നെയില്ല. മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇവർ ദേവീദേവതാ ധർമ്മത്തിലുള്ളതല്ല. സ്വർഗത്തിലേക്ക് വരാൻ സാധിക്കില്ല. പ്രജയിലും കുറഞ്ഞ പദവിയെ നേടൂ. പ്രജയിലും നല്ല പദവിയും കുറഞ്ഞ പദവിയും ഉണ്ടല്ലോ. ഈ കാര്യങ്ങളൊന്നും ഒരു ശാസ്ത്രങ്ങളിലും ഇല്ല. ഭഗവാൻ വന്ന് രാജധാനി സ്ഥാപിക്കുന്നു. ശ്രീകൃഷ്ണൻ വൈകുണ്ഠത്തിലെ അധികാരിയായിരുന്നു. സ്ഥാപന ചെയ്യുന്നത് ബാബയാണ്. ബാബ ഗീത കേൾപ്പിച്ചു. ഈ പദവി നേടിയാൽ പിന്നെ പഠിക്കുകയും പഠിപ്പിക്കുന്നതിന്റെയും ആവശ്യമില്ല. നിങ്ങൾ പഠിച്ച് പദവി നേടുന്നു, പിന്നീട് ഗീതയുടെ ജ്ഞാനം പഠിക്കുകയില്ല. ജ്ഞാനത്തിലൂടെ സദ്ഗതി ലഭിക്കും. എത്ര പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രയും ഉയർന്ന പദവി നേടും. എത്ര പുരുഷാർത്ഥം കൽപ്പം മുൻപ് ചെയ്തിട്ടുണ്ടോ അത് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. സാക്ഷിയായി കാണണം, ടീച്ചറെയും നോക്കണം. ഇവരാണ് നമ്മെ പഠിപ്പിച്ചത്. നമുക്ക് ഇവരെക്കാൾ സമർത്ഥശാലിയാകണം. ചാൻസ് വളരെയുണ്ട്. ഉയർന്നതിലും ഉയർന്നതായി മാറുന്നതിനുള്ള പരിശ്രമം ചെയ്യണം. തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനമായി മാറുന്നതാണ് മുഖ്യ കാര്യം. ഇത് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കണം. ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ പാവനമായി മാറും. ഇവിടെ എല്ലാവരും പതീതമാണ്. ഇവിടെ ദുഃഖം തന്നെ ദുഃഖമാണ്. സുഖത്തിന്റെ രാജ്യം എപ്പോഴായിരുന്നു ഇതാർക്കും അറിയുകയില്ല. ദുഃഖത്തിൽ പറയുന്നു, അലയോ ഭഗവാനെ, ഹേ റാം, ഈ ദുഃഖം എന്തിനാണ് നൽകിയത് എന്ന്. ഭഗവാൻ ആർക്കും ദുഃഖമൊന്നും നൽകുന്നില്ല. രാവണൻ ദുഃഖം നൽകുന്നു. നമ്മുടെ രാജ്യത്തിൽ വേറെ ഒരു ധർമ്മവും ഉണ്ടായിരിക്കില്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. പിന്നീട് മറ്റ് ധർമ്മങ്ങൾ വരും. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. പഠിപ്പ് കൂടെയുണ്ട്. മന്മനാഭവയുടെ ലക്ഷ്യം ലഭിച്ചിരിക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ എന്ന്. ബാബയിൽ നിന്ന് നമ്മൾ സ്വർഗത്തിന്റെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലും ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. ഈ ഓർമ്മ ഉറച്ചതായിരിക്കണം. അപ്പോൾ പിന്നെ അവസാന സമയത്തെ മനം പോലെ ഗതിയുണ്ടാകും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. അതിരാവിലെ അമൃതവേളയിൽ എഴുന്നേറ്റ് ഓർമ്മിക്കണം. ബാബ നമ്മുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്. ഇപ്പോൾ ബാബ നമ്മെ ജ്ഞാനരത്നങ്ങളാൽ അലങ്കരിക്കാൻ വന്നിരിക്കുകയാണ്. ബാബ അച്ഛന്മാരുടെയും അച്ഛൻ പതിമാരുടെയും പതിയാണ്. ഇങ്ങനെ ചിന്തിച്ച് അപാര സന്തോഷം അനുഭവിക്കണം. രണ്ട്, ഓരോരുത്തരുടെയും പുരുഷാർത്ഥം സാക്ഷിയായി കാണണം. ഉയർന്ന പദവിക്കുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി മാറണം. വരദാനം, നിർവികാരതയുടെ ശക്തിയിലൂടെ സൂക്ഷ്മവദനവും മൂന്ന് ലോകങ്ങളും അനുഭവം ചെയ്യുന്ന ശ്രേഷ്ഠ ഭാഗ്യവാനായി ഭവിക്കട്ടെ. നിർവികാരതയുടെ ശക്തി ഏത് കുട്ടികൾക്കാണോ ഉള്ളത്, ആരുടെയാണോ ബുദ്ധിയോഗം പൂർണമായും ശുദ്ധമായത്, അങ്ങനെയുള്ള ഭാഗ്യവാന്മാരായ കുട്ടികൾക്ക് സഹജമായി തന്നെ മൂന്ന് ലോകങ്ങളും ചുറ്റി സഞ്ചരിക്കുവാൻ സാധിക്കും. സൂക്ഷ്മവതനത്തിലേക്ക് തന്റെ സങ്കല്പങ്ങളെ എത്തിക്കുവാനായി സർവ സംബന്ധങ്ങളുടെയും സാരമായ അതിസൂക്ഷ്മമായ ഓർമ്മ വേണം. ഇതാണ് ഏറ്റവും ശക്തിശാലിയായ വയർ, അതായത് കമ്പി. മായയ്ക്ക് ഇതിൽ തടസ്സമുണ്ടാക്കാൻ കഴിയില്ല. സൂക്ഷ്മവതനത്തിന്റെ അലങ്കാരം അനുഭവിക്കുന്നതിനായി സ്വയത്തെ നിർവികാരതയുടെ ശക്തിയാൽ സമ്പന്നമാക്കൂ. സ്ലോഗൻ: വ്യക്തി വസ്തു വൈഭവം. ഇതിൽ ഏതിലെങ്കിലും ആകർഷിതമായാൽ കൂട്ടുകാരനായ ബാബയ്ക്ക് സങ്കല്പത്തിൽ വിവാഹമോചനം കൊടുക്കലാണ്. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പവിത്രതയുടെ വ്യക്തിത്വവും ധാരണ ചെയ്യൂ. പവിത്രത സംഗമയുഗി ബ്രാഹ്മണരുടെ മഹാൻ ജീവിതത്തിന്റെ മഹാനതയാണ്. പവിത്രത ബ്രാഹ്മണ ജീവിതത്തിന്റെ ശ്രേഷ്ഠ അലങ്കാരമാണ്. ഏതുപോലെയാണോ സ്ഥൂല ശരീരത്തിൽ ശ്വാസം ചലിക്കേണ്ടത് ആവശ്യമാണ്, ശ്വാസമില്ലെങ്കിൽ ജീവിതമില്ല, അതുപോലെ ബ്രാഹ്മണ ജീവിതത്തിന്റെ ശ്വാസമാണ് പവിത്രത. 21 ജന്മങ്ങളുടെ പ്രാപ്തിയുടെ ആധാരവും അടിസ്ഥാനവും പവിത്രതയാണ്. ഓം ശാന്തി.